കിങ്സ് ഓഫ് ദി ഇസ്രയേലാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ അകത്തെ ക്യാരക്ടർ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യത്തെ ഇസ്രയേലിലെ രാജാവായ സോൾ, ഡേവിഡ്, സോളമൻ, രെഹബയാം എന്ന് പറയുന്ന രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. ജെരോബയാമിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രാജ്യം 12 ട്രൈബിനെ 10-2 വിഭജിച്ചു വിഘടിച്ചതായ ആ വിഘടനത്തെക്കുറിച്ചും അതിൻ്റെ അകത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് പറയുന്നത്. പുതിയ നിയമം പഠിക്കുമ്പോൾ യേശു കർത്താവ് അക്കാര്യങ്ങളൊക്കെയും പ്രൈസ് ലോർഡ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്താണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളൊരു എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് യേശു കർത്താവ് പറഞ്ഞത് എന്തിനാണ്? ആ പറഞ്ഞതിൻ്റെ ഒരു പ്രത്യേകമാകുന്ന കാര്യമുണ്ട്. നമ്മളെയായിരിക്കുന്നത് സുവിശേഷത്തിൻ്റെ ആഹ്വാനം ലഭിച്ച നമ്മൾ അത് കേൾക്കുമ്പോൾ ചിന്തിക്കുന്നത് നമുക്ക് വേണ്ടി യേശു ചെയ്തതാണെന്ന്. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി യേശു ചെയ്തതാണെങ്കിൽ തന്നെയും അതിനപ്പുറത്തായിട്ട് യഹൂദന്മാരോടുള്ള ഒരു വലിയ സന്ദേശമായിരുന്നു. കാരണം ദാവീദിൻ്റെ സന്തതിയായി കടന്നു വന്ന ശലോമോനും ജനത്തിൻ്റെ ഭാരങ്ങളെ ഏറ്റെടുക്കുവാൻ കഴിയാതെ വണ്ണം അവരുടെ മേൽ വെച്ച വലിയ നുഖത്തെക്കുറിച്ച് എന്ന വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത് തൻ്റെ ജനത്തെ മേയിപ്പാൻ, തൻ്റെ ജനത്തെ നയിപ്പാനാണ്. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. ദൈവം നമ്മെ വിളിച്ചത് ആലുലിയ ദൈവജനത്തെ ശുശ്രൂഷിക്കുവാനും കൂടെയാണ്. യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം തന്നെ ശുശ്രൂഷിച്ചതിൽ അധിക പേരും ഗലീലയിൽ നിന്ന് കടന്നു വന്ന സഹോദരിമാർ തങ്ങളുടെ വസ്തുവകൾ കൊണ്ട് യേശുവിനെ ശുശ്രൂഷിച്ചു, ജനത്തെ ശുശ്രൂഷിച്ചു. അങ്ങനെ യേശു ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയെങ്കിൽ ജനത്തെ ഭാരപ്പെടുത്തുന്നതല്ല, ജനത്തെ ശുശ്രൂഷിക്കുന്നതാണ് നമ്മുടെ ശുശ്രൂഷയെന്ന് ആയിരിക്കണം. പ്രൈസ് ലോർഡ്. അതിനെക്കുറിച്ചുള്ള പഠിത്തമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ജീവിതഭാരവും മറ്റുള്ള കഷ്ടതകളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മെ അതിൽ നിന്ന് മോചിതരാക്കുവാൻ ഇല്ലെങ്കിൽ യേശു കർത്താവ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റാണ് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ഒന്നല്ല ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശലോമോൻ ദൈവരാജ്യ സ്ഥാനത്തെ കടന്നു വന്നു, രാജധാനി ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു ആ അരമനയുണ്ടാക്കി. അത് നമ്മൾ ഇന്നും പഠിക്കാൻ പോകുന്നുണ്ട് ആ മെയിൻ മെസ്സേജിൽ. അങ്ങനെയെല്ലാം ഉണ്ടാക്കിയപ്പോൾ ജനത്തോടൊരുപാട് ടാക്സും ജനത്തെ ഒരുപാട് കഷ്ടപ്പെടുത്തിയതുമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ കഷ്ടപ്പെടുത്തിയത് കൊണ്ട് അവർക്ക് ഈ കഷ്ടപ്പാടുകൾ പല ഏറ്റു കഴിഞ്ഞപ്പോൾ ശലോമോന് പകരം വന്ന രാജാവിനെ, പ്രൈസ് ലോർഡ്, തൻ്റെ മകനായ രാജാവിനോട് ശലോമോൻ്റെ മകനായ രെഹോബെയാം എന്ന് പറയുന്ന രാജാവിനോട്, ഒന്നുകൂടെ നോക്കുക, ഇസ്രയേൽ ആദ്യത്തെ രാജാവ് ഈ ചാർട്ടിൽ കണ്ടോ, സോൾ, അത് കഴിഞ്ഞ് ഡേവിഡിൻ്റെ മകൻ സോളമൻ, ശലോമോൻ, ശലോമോൻ്റെ മകൻ രെഹബയാം. ഈ രെഹബയാമാണ് ഈ പറയുന്ന കഥാപാത്രം. ഈ രെഹബയാം പയ്യനായിരിക്കുമ്പോഴാണ് നമുക്ക് അറിയാം ഇദ്ദേഹത്തെ രാജാവാക്കാൻ പോകുന്നത്. ഇത് 1 രാജാക്കന്മാർ 12 നമ്മൾ വായിക്കുന്നു. രെഹബയാമിനെ രാജാവാക്കേണ്ടതിന് എല്ലാ ഇസ്രയേലും ഷെഖേമിൽ വന്നിരുന്നത് കൊണ്ടും അവനും ഷെഖേമിൽ ചെന്നു. നബാത്തിൻ്റെ മകനായ യെരോബെയാം മിസ്രയേമിൽ അത് കേട്ടാറ് ശലോമോൻ രാജാവിൻ്റെ സന്നിയിൽ നിന്ന് യെരോബെയാം മിസ്രയേമിൽ പോയി അവിടെ പാത്രി ഇരിക്കുമ്പോൾ ആളയച്ച് അവനെ വിളിപ്പിച്ചിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഈ യെരോബെയാം എന്ന് പറയുന്നത് എഫ്രീം ഗോത്രക്കാരനാണ്. എഫ്രീം ഗോത്രക്കാരനായി ഇദ്ദേഹം വയലിൽ കൂടെ വരുമ്പം അഹിയാ പുരോഹിതൻ എന്ന് പറയുന്നൊരു പുരോഹിതൻ ഈ ദാസനായ യെരോബെയാമിനെ, ഇതണ്ട് ഈ മനുഷ്യനെ ജെരോബെയാമിനെ ഇല്ലെങ്കിൽ യെരോബെയാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവം നിന്നോട് ഇപ്രകാരം പറയുന്നു. അവൻ്റെ വസ്ത്രം കീറിയിട്ട് അവനോടൊരു പ്രവചനം കൊടുത്തു. എങ്ങനെ ആ പ്രവചനം കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ പ്രവചനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്ക് ഇതുപോലെ ഇസ്രയേലിലെ ഗോത്രങ്ങളെ ഈ അഹിയാ പ്രവാചകം പറഞ്ഞു 10-2 അങ്ങ് വലിച്ചു കീറി. അങ്ങനെ 10-2 വലിച്ചു കീറിയിട്ട് പറഞ്ഞു 10 നിനക്ക് തന്നിരിക്കുക, 2 മാത്രം കൊടുത്തിട്ടുള്ളൂ യെരോബെയാമിന്, രെഹബെയാമിന്. ഈ രെഹബെയാം ശലോമോൻ്റെ മകനും വന്നപ്പോൾ എന്താണെന്നറിയാമോ, ഭയങ്കര ടാക്സ്, ജനത്തിന് സഹിക്കാൻ വയ്യാത്ത ടാക്സും ആയി കൊടുത്തു. അപ്പം അങ്ങനെ വന്ന് ശലോമോൻ ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്, 1000 ഭാര്യമാരുണ്ട്, രാജധാനിയുണ്ട്, പൊൻപരിചകളെ മിനുക്കുന്ന പണിയുണ്ട്, കുതിരകളുണ്ട്, ഒരുപാട് വലിയ എന്നാണ് സ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ദൈവത്തിനതിഷ്ടമല്ലായിരുന്നു. ഞാൻ എപ്പോഴും പറയട്ടെ, വിതിൻ അവർ ഇൻകം വി ഹാവ് ടു ലീവ്, അതാണ് ഇത്, അത് കണ്ടൻ്റ് ആയിരിക്കണം. എനിക്ക് 2000 രൂപ ഉണ്ടെങ്കിൽ 2000-ൽ അതിൻ്റെ 1999.9 വരെ ആണെങ്കിലും ദൈവം ചിലപ്പോൾ പെർമിറ്റ് ചെയ്തെന്നിരിക്കും ദൈവത്തിന് കൊടുക്കാനുള്ളത്. എന്നാൽ 2001 വന്നാൽ നമ്മൾ 10 വർഷം കഴിയുമ്പോൾ $10 കടക്കാരനായി തീരും. അതുകൊണ്ട് ബിബ്ലിക്കൽ ഫൈനാൻസ് പഠിപ്പിക്കുന്ന നല്ലതാണ് ഇവിടുത്തുകാർ. ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങളുണ്ട്. 7 വർഷം നിങ്ങൾ അധ്വാനിച്ചാൽ 8-9 വർഷത്തേക്കുള്ള ദൈവം തരുന്നൊരു കർത്താവാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാൽ 6 വർഷം നമ്മൾ അധ്വാനിച്ചാൽ 7-ാം വർഷം നമുക്കൊരു ബോണസ് നമുക്ക് കർത്താവ് തരും. ആ ബോണസ് കഴിഞ്ഞ് 8-ാം വർഷത്തിലാണ് വിതയും കൊയ്ത്തും, 9-ാം വർഷത്തിലെ വിളയുള്ളൂ. അപ്പോൾ 2 ലീപ്പ് വർഷം എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഒരു ഭാഷയാണ്, നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതിനൂടെ തരാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ 6 ദിവസം ജോലി ചെയ്തിട്ട് 7-ാം ദിവസം അധ്വാനിക്കാൻ വന്ന ഇന്നത്തെ കൂലി ദൈവം തരുന്നുണ്ട് ഏതെങ്കിലും വിധത്തിൽ നമുക്ക്. കാര്യം ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ വെച്ച് 6 ദിവസം മന്ന കൊടുത്തപ്പോൾ 7-ാം ദിവസത്തേക്കൂടുള്ള പെറുക്കിക്കോളാൻ ഈ 6 ദിവസം പറഞ്ഞു. എന്നാൽ 7 ദിവസം പെറുക്കിയാൽ നഷ്ടപ്പെടാൻ പോകുന്നത് ആർക്കാണെന്നറിയാമോ? പാപികളും ദോഷികളുമാകുന്ന നമുക്കാണ് നഷ്ടപ്പെടുന്നത്. 7 ദിവസം അധ്വാനിച്ച് 7 ദിവസത്തെ കൂലി മേടിക്കുന്നതാണോ, 6 ദിവസം അധ്വാനിച്ചിട്ട് 7 ദിവസത്തെ കൂലി മേടിക്കുന്നതാണോ നല്ലത്? യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പ്രമാണത്തെ. അപ്പോൾ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ ഒരു ദിവസം ചർച്ചിൽ പോകുന്നുണ്ട്, അവിടുത്തെ പ്രമാണമനുസരിച്ച് എനിക്ക് 6 ദിവസം വർക്ക് ചെയ്യുക, 7-ാം ദിവസം സ്വസ്ഥമാണ്. ഒരു ദിവസം സ്വസ്ഥതയുള്ള ഒരു ദിവസം ഒരാഴ്ച കുറഞ്ഞത് ചോദിച്ച് മേടിക്കുക. എല്ലാ ദിവസവും സ്വസ്ഥത തരും, അവൻ നമ്മുടെ സമാധാനമാണ് എന്ന് ഞാൻ പറയട്ടെ. പല ആൾക്കാർക്കും ഇപ്പോൾ കഴിഞ്ഞ എനിക്കറിയാം, ഇപ്പോൾ ഒരുപാട് ക്രിസ്ത്യൻ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ഇതുപോലെ എന്നെ വിളിച്ചു, മെഡിക്കൽ ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇതിന് ഇങ്ങനെ ശുശ്രൂഷിക്കുന്ന ആളാണല്ലോ, പുള്ളി മറ്റൊരു സമുദായത്തിൽ നിന്ന് ഒരു അധികം നാളായില്ലേ ഈ വിശ്വാസത്തിലേക്ക് വന്ന്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ആസ്റ്റർ കാര്യം ചെയ്യണം, നിങ്ങൾ വായിക്കുന്ന സ്ഥലത്ത് ഡേ ലൈറ്റ് പോയി മേടിച്ചിടണം, കാര്യം ഇല്ലെങ്കിൽ ഇവിടെ 3-5 മാസം ഗുഡ് മോർണിംഗ് സാബു, 3-5 മാസം ഇവിടെ ഇതാ ക്ലൗഡിയാണ്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എനർജി ഉണ്ടാകും. പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്നോട് ഒരു കാര്യം ചോദിച്ചു, പല കാര്യം നിങ്ങളെങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു, അല്പം അറിവ് കൊണ്ട് ഞാൻ വൈദ്യമൊന്നും പഠിച്ചിട്ടില്ലല്ലോ, ഞാൻ പാസ്റ്ററല്ലേ, പ്രശ്നമില്ല. അപ്പോൾ ജീവിതത്തിൽ നമുക്കൊരു ബൾബ് പോലും മാറ്റിയിടേണ്ട വിഷയമാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കണമെന്നുള്ളതാണ്. ഒരു ബൾബ് മാറാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ 5 വർഷം ഈ ബൾബ് പോകുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. എന്തിരിക്കണം? വേണ്ട പ്രകാശം ലഭിക്കുന്നില്ല. 2, നല്ല നമുക്കാർക്കും കയറി ക്ലീൻ ചെയ്യാൻ വയ്യെങ്കിൽ ഒരു നല്ല ഓഫായിരിക്കുന്ന സമയത്ത് ആരെയും വിളിച്ച് ഈ ബൾബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. കാര്യം പ്രത്യേകിച്ച് വിൻ്ററിൽ നല്ല പ്രകാശം നമുക്ക് കിട്ടണം. നമ്മൾ യൂട്ടിലിറ്റി പേ ചെയ്യുന്നുണ്ട്, നമുക്ക് നല്ല പ്രകാശം ഇല്ലെങ്കിലോ? അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ആവശ്യമായിരിക്കുക. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലിപ്പ്, ഒരു ജീവിതത്തിന് ഒരു ഓർഡർ വേണം, എല്ലാത്തിനും ഓർഡർ വേണം. എല്ലാം ബാലൻസ് ചെയ്ത് പോകണം, എല്ലാം ബാലൻസ് ചെയ്ത് പോകണം, ബാലൻസ് ചെയ്യാതെ പോകരുത്. ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ ബാലൻസ് ചെയ്യാതെ പോയി, ഇപ്പം ഞാൻ അടുത്ത വർഷം മുതൽ താങ്ക്സ് ഗിവിന് വരാൻ പോകുന്നില്ല. കാര്യം താങ്ക്സ് ഗിവിങ് അല്ല നമുക്ക് മറ്റേതാ നല്ല. അപ്പോൾ 7 ദിവസം കഴിക്കാം ചോറും കറി. 7 ദിവസം പോകുന്നൊരു സൂത്രമുണ്ട്, ക്രൂസിന് പോകുന്നതാണ്. കരി ലാഭം ഏതാണെന്ന് നമ്മളെപ്പോഴും നോക്കണം. ബ്രേസിലാണ് വലതുച്ചം ഗുണം മെച്ചം, ബ്രേസിലാണ്. അപ്പം ഞാനിനി അങ്ങനെ തീരുമാനം എടുത്തിരിക്കുക. അപ്പം ഇത് പ്രസംഗിച്ച ആളിനാകപ്പാടെ ഗതികളിലായിരിക്കുക. ഞാൻ പറഞ്ഞാൽ ഞാൻ ഇനി ഇതിനെ പോകുന്നുള്ളൂ. നമുക്കൊരാഴ്ച ഒന്ന് പോകണം. താങ്ക്സ് ഗിവിങ് വീക്ക് നമ്മൾ ക്രൂസിന് പോകാൻ പോവുകയാണ്. അതിൽ ഒരാഴ്ച എൻ്റെ ബൈബിൾ സ്റ്റഡി വെക്കാൻ പോവുക. അപ്പോൾ ആൾക്കാർ വരികയില്ല, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നമുക്ക് വെക്കാം. നമുക്കൊരാഴ്ചത്തേക്ക് പ്രൈസിലും നമുക്ക് അങ്ങനെ സെലിബ്രേറ്റ്. അപ്പോൾ എനിക്കൊന്ന് അതാ മെച്ചം, പ്രൈസിലാണ്. അപ്പം യരോബെയാമെന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്പൻ്റെ സിംഹാസനം, അതിന്ന് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ശലോമോൻ്റെ സിംഹാസനം വരുന്നുണ്ട് പുറകെ. അതിന് 7 പടികളുള്ള സിംഹ വെച്ചിട്ട് സ്വർണത്താലുള്ള ലയനെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കയറി രാജ്യത്തെ ഉണ്ടാക്കി. എന്നിട്ട് ഇവർ വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് യഹോവയുടെ യഹോവ ദാവീദിനോട് പറഞ്ഞതാണ്. അതല്ല, എന്നാൽ ശലോമോൻ്റെ രാജ്യത്വം എന്ന് പറയുന്നത് ആൻറ്റിക്രൈസ്റ്റിന് നിഴലായി നിൽക്കുന്ന ഒരു രാജ്യത്വമായിരുന്നു. കാര്യം അവന് കിട്ടിയ പൊന്നിൻ്റെ 6-6 ഈസ് റിലേറ്റഡ് ടു ദ വെൽത്ത്. അതാണ് ഇനി ലോകത്തിൽ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം വെൽത്ത് എന്നുള്ളതാണ്. പ്രൈസിലാണ് സമാധാനമല്ല. സമാധാനമായിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നേനെ. ഈ വെൽത്തിന് വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലാണ് ലോകം. വെൽത്ത് വല്ല ഉണ്ടോ? ഒന്നുമില്ല. ഗ്രീസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ലോകരാഷ്ട്രങ്ങളൊക്കെ അവിടെവിടെയായി നാശങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. അതുണ്ടായേ പറ്റുള്ളൂ, അങ്ങനെ ഒരു വർഷം. അപ്പോൾ 6 നമ്പർ ഒരു തികവില്ലാത്തൊരു നമ്പരാണ്, അപൂർണമാണ്, ഇൻകംപ്ലീറ്റ് ആണ്. 7 എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നമ്പറിൽ കംപ്ലീഷൻ ഉള്ള ഒരു നമ്പരാണ്. പ്രൈസിലോ കംപ്ലീഷനുള്ളൊരു നമ്പരാണ്. പ്രൈസിലോ ഒരു കംപ്ലീഷനുള്ള നമ്പരാണ്. അങ്ങനെ കംപ്ലീഷനുള്ള നമ്പരാണ് ദൈവത്തിൻ്റെ നമ്പർ. അപ്പോൾ ശലോമോന് കിട്ടിയ വെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇൻകംപ്ലീറ്റ് ആണ്. അതിൻ്റെ അകത്ത് 666 നമ്പർ വരുന്നുണ്ട് എന്ന് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുവാണെങ്കിൽ ഇന്നൂടെ നോക്കാം. ഇതൂടെ പറഞ്ഞെങ്കിൽ മാത്രമേ യരോബെയാമിനെ കുറിച്ച് പഠിക്കാനൊക്കുള്ളൂ. അപ്പോൾ ഇതൊന്നിച്ചൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കില്ലെങ്കിൽ എല്ലാം കൂടെ പല പ്രാവശ്യമായിട്ട് ചിന്തിക്കുമ്പോൾ ശരിയാകില്ല. വേദവസ്തു ഉള്ളവർ, എനിക്കറിയാം യോഗത്തിന് വേദവസ്തു കൊണ്ടുവന്നിട്ടുള്ളവർ ഉണ്ടെങ്കിൽ നമുക്കതെടുക്കാം. ശലോമോന് വന്ന സ്വർണത്തിൻ്റെ കണക്ക് എങ്ങനെയായിരുന്നു? അപ്പോൾ അങ്ങനെ 666 നമ്പർ. പുള്ളിയുടെ പുള്ളി എന്ത് ചെയ്തെന്നറിയാമോ? പുള്ളിക്ക് അതുപോലെ തന്നെ ഒരു സിംഹാസനം ഉണ്ടാക്കി. ആ സിംഹാസനത്തിന് എത്ര പടികളുണ്ടായിരുന്നു എന്നറിയാമോ? 6 പടികൾ. അതെവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? പതനമെന്ന് പറയുന്ന സ്റ്റെപ്പ് എന്നേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ പറയട്ടെ, ഇവിടെ ദൈവകൃപയാൽ ഇവിടെ 2 എണ്ണേ ഉള്ളൂ അല്ലേ. ഇത് 1, 2 തമ്പുരാൻ 6 ഞാൻ ഇറങ്ങിപ്പോലെ. ഇങ്ങനെയുള്ള 6 പടി, ഇങ്ങനെയുള്ള 6 പടി വെച്ചിട്ട് ഈ ഓരോ പടിക്കും ഈ സൈഡിൽ ഞാൻ എൻ്റെ കറുത്ത ബാഗിയാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ അതിന് പകരം എന്താ ഉണ്ടാക്കിയത്? പൊന്നുകൊണ്ട് സിംഹം. ഇപ്പോൾ പുള്ളിയുടെ ധാരണ ഈ രാജ്യത്ത് അതാണ് ബുദ്ധി വെച്ചുള്ള പ്രമാണമെന്ന് പറയുന്നത്. എന്നാൽ ദാവീദിന് മനസ്സിലായി, നീ അല്ലെങ്കിൽ ശലോമോന് മനസ്സിൽ, നീ സ്വർഗാദി സ്വർഗത്തിലും അടങ്ങുന്ന ദൈവമല്ല. 2 കാര്യം ഇന്ന് രാവിലെ പഠിപ്പിക്കാൻ പോവാം. നിങ്ങൾക്കൊക്കെ ശുശ്രൂഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. എഴുതാനും വായിക്കാനും അറിയാമെങ്കിൽ ധാരാളം മതിയുള്ള ബൈബിൾ വായിക്കാൻ. പക്ഷേ പലപ്പോഴും നമുക്ക് പറ്റുന്ന പരാജയം, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർക്ക് പറ്റുന്ന, ആരെങ്കിലും നല്ലൊരു ക്വാളിഫൈഡായിട്ട് ഒരാൾ വന്നാൽ, ഒരു ഡോക്ടർ. ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ സംസാരിച്ചു. പുള്ളി എത്ര ഹമ്പിളാന്ന് എനിക്കറിയാം. പുള്ളി സിംഗപ്പൂരിലൊക്കെ പ്രാക്ടീസ് ചെയ്ത, അപ്പം പുള്ളി ശുശ്രൂഷ വന്നപ്പം ഒരു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? ഇദ്ദേഹം ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് എല്ലാ ആഴ്ചയിലും എന്തോ കൊടുക്കണം, വേണ്ടേ 15 മിനിറ്റ് കൊടുക്കണം. പുള്ളി എന്തായിരിക്കും സംസാരിക്കുന്നത്? പുള്ളിക്കറിയാവുന്നൊരു പാത്രച്ചവ എന്താണേലും വരും. ഞാൻ എന്നോട് എപ്പോഴും സംസാരിച്ചാൽ നിങ്ങളെന്താ കേൾക്കാൻ പോകുന്നത്? സ്വോത്ര കാഴ്ച, മാസിയോഹം, പാട്ട്, ടാമറിന്, ഇതൊക്കെയല്ലേ എന്നെ കേൾക്കാൻ പോകുന്നത്. കാര്യം ഞാനുമായിട്ടുള്ളതാണ്. ജിബിയുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എന്താ, നല്ല പുതിയൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. ഈസ് ഇൻ എ ബിസിനസ് മാൻ. റോയുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ സീസണൽ മുഴുവൻ ഫ്ലൂ ആണ്. എവിടെയാണ്? സിയാറ്റിൽ അല്ലേ? മോർച്ചിനോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെയൊക്കെ ഒന്ന് എക്സ്റേ എടുക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് സംസാരിക്കേണ്ടത്. ബേബനോട് സംസാരിച്ച് അവരും പാസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം നമുക്കെല്ലാം നമ്മുടേതായ ഒരു ഈഗോ ഉണ്ട്, ഒരു ചൊവയുണ്ട്, എല്ലാം ഉണ്ട്. യാഗം കഴിക്കാൻ വരുന്ന പശുക്കളുടെയും മൃഗങ്ങളുടെയും എല്ലാം തോലുരിക്കണമെന്നുള്ളതാണ്. എപ്പോഴും ഓർത്തോണം, നമ്മളൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ വന്ന, ഈയിടെ ഞാനൊരാളിനോട് പറഞ്ഞു, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സൗരനോട് പറഞ്ഞു, ഇവിടെ ശുശ്രൂഷയ്ക്ക് കയറിപ്പോയി, കയറരുത്. കുഞ്ഞുങ്ങളെയാണെങ്കിലും കയറ്റുമ്പം അതിനു വേണ്ടി ഞാൻ ഇവിടെ താഴെ വെച്ച് നടത്താത്ത എന്താ? അവരെ നമ്മൾ ചെയ്യുന്നത് തെറ്റായ ഒരു പ്രവണതയാണ്. നമുക്ക് സെറ്റപ്പാർട്ടൊന്നുമില്ലല്ലോ, പുൾപിറ്റയിലാണ് പിള്ളേർ കളിക്കുന്നത് കാക്കും. അപ്പം ഞാൻ പറയുന്നത് അത് ചിലരെയൊക്കെ ഒഫൻഡ് ചെയ്യും. ഇതിൻ്റെ അകത്ത് വിശുദ്ധ എന്നല്ല, നമ്മളൊരു ക്രമം വെച്ചിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഇവിടെ വന്ന് ശുശ്രൂഷിച്ച് വചനമെടുത്ത് നിന്നാൽ, യേശു കർത്താവ് പൊതു ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് താൻ ചെയ്ത കാര്യം എന്തുവാ? സിനഗോഗുകളിൽ പോയിട്ട്, ഞാൻ ലേവ്യനല്ലാത്ത യഹൂദാ ഗോത്രക്കാരൻ പതിവ് പോലെ വന്നിട്ട് തലയിൽ തുണിയൊക്കെ ഇട്ടുകൊണ്ട് ഇത് വായിക്കുക. അങ്ങനെ യെശയ്യാവിൻ്റെ പുസ്തകം വായിച്ചു എന്ന വചനത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ വേദപുസ്തകം ഒന്ന് വായിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കണം. ഇത് ഞാൻ ഒരു പേര് പറഞ്ഞാൽ മാത്രമേ ചെറു വായിക്കുകയുള്ളൂ. ഇത് നിങ്ങൾക്കൂടെ, നമുക്ക് യേശു തന്ന മാതൃകയാണ്. ചിലപ്പോൾ നമ്മളെ വചനം ഒന്ന് വായിച്ചു കൊടുക്കണം. ഒരു പാട്ടൊന്ന് എന്ത് ശുശ്രൂഷ ചെയ്താലും അതിനൊരു പ്രതിഫലം കൂടെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആറ് ദിവസം പെറുക്കിയ ഏഴാം ദിവസം നമുക്ക് എക്സ്ട്രാ വിരമിച്ചു. അതുകൊണ്ടല്ലേ ഞാനൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഇസ്രായേൽ മക്കൾ മരുഭൂമി പോയപ്പോൾ ആറ് ദിവസം പെറുക്കിയാൽ എന്തു ചെയ്യും? ഏഴാം ദിവസം ജയിച്ച ഏഴാം ദിവസം സ്വസ്ഥമാ. അത് നമ്മൾ പറയണം, കർത്താവ് ആഴ്ചയിൽ ഒരിക്കലും എനിക്കൊരു സ്വസ്ഥത തരണം കേട്ടോ. ഇനി എന്നാ നമ്മൾ ഇതൊക്കെ ഒരു സ്വസ്ഥതയൊക്കെ അനുഭവിക്കാൻ പോകുന്നത്? നമ്മൾ ഹറി 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 ആയിട്ട് ഹറിയും പിന്നെ വറി ഉണ്ടാകും, ഹറി പിന്നെ നമ്മുടെ ഈ കറിയും കൂടെ കൂടുമ്പോൾ എന്തുവാ? ഹറിയുണ്ട്, വറിയുണ്ട്, നമുക്ക് കറിയുമുണ്ട്. അപ്പം നമുക്ക് ജീവിതത്തിൽ അല്പം ഒരു സമാധാനം വേറെ. കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ താങ്ക്സ്ഗിവിങ്ങിന് കൂടിയില്ലെങ്കിൽ പോലും എന്ത് പോകണം? ഒരു ക്രൂസിന് പോകണം. ഒരു മൂന്നാല് ദിവസം അറസ്റ്റ് എടുക്കണം. ഒരു ഫാമിലി ഒരു ഒരു വെക്കേഷന് പോകണം. ഒരു നല്ല ആഹാരം വേണ്ടായാലും ഞാൻ പറയട്ടെ, വലിയ ഹോസ്പിറ്റൽ ഒരു വലിയ ഹോട്ടലിൽ കയറി, ഈ കാനഡയിലൊരു സ്ഥലമുണ്ട്, ബുഷ് എന്താണ് പറയുന്നത്, ബുഷ് ഗാർഡൻ അല്ലേ, അവിടെയായിട്ട് പോകുമ്പോൾ വിക്ടോറിയ ആ സ്ഥലത്തിൻ്റെ പേരെന്നാ മനു, വിക്ടോറിയ. വിക്ടോറിയയിൽ ഒരു ഒരു വേൾഡ് ഓഫ് വിക്ടോറിയയുടെ കൂട്ട് വലിയൊരു ഹോട്ടലുണ്ട്. അത് അത് പറയാനൊക്കെ ചുമ വരുമായിരുന്നു. അത്ര വലിയ വലിയ കട്ടിയുള്ള പേരുകൾ അറിയാം, ഉള്ളിൽ ബോധമുണ്ട്, പക്ഷേ എനിക്ക് പറഞ്ഞു വിളിക്കാനായിട്ട് ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ആ വലിയ ഹോട്ടലിൽ $20 കൊടുക്കാമെങ്കിൽ സാധാരണക്കാരന് ഒരു കപ്പ് ചായയും ഒരു രണ്ട് ബിസ്ക്കറ്റും കിട്ടും. അത് കഴിച്ചിട്ടുള്ളതുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെറിയ ചാനേ ഉള്ളൂ, പുള്ളിയോട് ചോദിച്ചാൽ മതി, അത് ലീസ്റ്റ് അതിന് അവിടെ കയറി എന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. അപ്പം ഞാൻ പറയുന്നത് എന്തിനാണ് നിറയാനോ തൃപ്തി വരാനോ ഒന്നും അല്ല അവിടേക്ക് പോകുന്നത്. അവിടെ ആ വലിയൊരു ഹോട്ടലിൽ ജനത്തിന് പുലർച്ചേരിന്ന് വർത്തമാനം പറയുക എന്നുള്ള, നമ്മൾ പോയിരുന്ന് പോകരുത്. കാരണം നമ്മൾ എൻ്റെ അച്ചായ എൻ്റെ നമ്മുടെ 20 ഉണ്ടായിരുന്നെങ്കിൽ ഒരാഴ്ചത്തെ ഗ്രോസറിക്ക് ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നതാണ് നമ്മുടെ സൗകര്യമാർ. അതുകൊണ്ട് അതിന് തുനിയരുത്, അവർക്ക് പൂവൊന്നും മേടിച്ച് കൊടുക്കരുത്, കാശായിട്ടും കൊടുത്തേക്കണം. നമ്മുടെ ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യില്ല. ഇവിടെ ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു ചെറിയ കാൻഡിൽ തരും. ആ കാൻഡിലിന് 99 സെൻറ്റാണ്. പക്ഷേ അത് തന്നതിന് ഒരു താങ്ക് യു കാർഡ് അയക്കുന്നതിന് $3.95 പറഞ്ഞ ശരിയാണ്. ഇവിടെ ഏത് ഏത് താങ്ക് യു കാർഡ് കിട്ടും ചീപ്പായിട്ടുള്ളത്? അപ്പം ആ അതിൻ്റെ വിലയല്ല, ആ മനസ്സാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ അകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. ഏഴാം ദിവസം ഉള്ള കൂലി ദൈവം നമുക്ക് റെസ്റ്റ് വെച്ചിട്ടുണ്ട്. അത് നല്ലതാണ്, അത് ചെയ്യുന്നത് നല്ലതാണ്. പാസ്റ്റർ എനിക്കത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാധാരണ പാസ്റ്റർമാരുടെ എല്ലാം മണ്ടേയിലാണ് ഈ എന്താ ഈ പറയുന്നത് ഇത് സമയം, പക്ഷേ എനിക്ക് മണ്ടേയിലും ഓഫ് കിട്ടിയിരുന്നില്ല. കാര്യം മനുഷ്യർ വിളിക്കുമ്പോൾ എടുത്തില്ല, ഇന്ന് ഹലോ ഇത് ആരായി പാസ്റ്റർ ഓഫ് പോയി പണിയൊക്കെ ദേഹം ഇവിടെ നിന്ന് വന്ന് നമുക്കത് അത് കണക്കാക്കുന്നില്ല, നമ്മളത് ഇഗ്നോർ ചെയ്യും. അങ്ങനെ ആകരുത്. ഒരു ദിവസം നിങ്ങൾക്ക് കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം, ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതൊക്കെ ചെയ്യുന്ന നല്ല കാര്യമാണ്. ഈ ആയുസ് അങ്ങ് തീർന്നു പോകും. കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഒരുപാട് പ്രായമുള്ള 80, 70, 90 വയസ്സൊക്കെ ആയുള്ള മരിക്കാൻ തുടങ്ങി. അറ്റ്ലാന്റായി ഇന്നലെ ഒരാൾ ഇങ്ങനെ മരിച്ചു. അപ്പം നമ്മുടെ സമയവും കാലങ്ങളും കഴിയുക. അതുപോലെ അപ്പനും അമ്മയുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട സമയങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്തോണം. അപ്പനും അമ്മയും കൂടെ ഒരു വെക്കേഷൻ വേണം, അവർക്ക് വേണ്ട ഇതെല്ലാം. ഇത് നമ്മുടെ ആൾക്കാരെന്നാണെന്ന് അറിയാമോ, മരിച്ചു കഴിയുമ്പോഴാണ് വന്നിട്ട് പറയുന്നത്. ജീവനോടെ ഇരിക്കുമ്പോൾ എന്തെയ്യില്ല, ആരെയും അപ്രീഷിയേറ്റ് ചെയ്യില്ല. മരിച്ചു കഴിയുന്നു കഴിഞ്ഞാൽ എന്തുവാ, അത് വലിയ ക്യൂ ആണ് നിൽക്കുന്നത്. അച്ചാനെക്കുറിച്ച് പറയാനും അമ്മാമ്മയെക്കുറിച്ച് പറയാനും ഒക്കെ ജീവനോടിരിക്കുമ്പോൾ കാണുമ്പോൾ കൂട്ടിയിടിച്ചാൽ മിണ്ടുകയില്ല. നമ്മൾ അങ്ങനെ ആകരുത്. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ നോക്കുക, ശലോമോൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതാണ് പഠിച്ചുകൊണ്ട് വന്ന രെഹബെയാമിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് വന്ന് പഠിക്കുന്നത്. ഈ മനുഷ്യൻ അങ്ങനെ 10 ഗോത്രം ഇവരിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ 10 ഗോത്രം മാറുന്നതിന് മുമ്പ് ഇവരൊരു രമ്യതയ്ക്ക് വന്നു. ഇവർ രമ്യതയ്ക്ക് വന്ന കഥയാണ് നമ്മൾ ഇനി വായിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് രമ്യതയ്ക്ക് വന്നത്? ഈ ശലോമോൻ രാജാവിൻ്റെ മകനായ രെഹബെയാമിനെ രാജാവാക്കാൻ വേണ്ടി വന്ന കഥയാണ് 1 രാജാക്കന്മാർ 12. 12 വന്ന ജനം എന്ത് പറഞ്ഞു? അപ്പോൾ ഈ പ്രവാചകൻ പ്രവചിച്ചു, അഹിയാ പ്രവാചകൻ പറഞ്ഞു. എന്ത് പ്രവചിച്ചു? ശലോമോൻ്റെ സന്നിധി നിൽക്കുന്ന ഒരു ദാസനായ എഫ്രീം ഗോത്രക്കാരനായ യരോബെയാമിനോട് പറഞ്ഞു, നിന്നെ രാജാവാക്കാൻ പോകും. അപ്പോൾ ഇവനെ ഇത് പേടിച്ച് ശലോമോനെ പേടിച്ച് ഇവിടെ പോയി, മിസ്രയീമിൽ പോയി. എനിക്ക് മിസ്രയീമുമായിട്ടൊരു വലിയ ബന്ധമുണ്ട്, അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. യേശു കർത്താവ് മിസ്രയീമിൽ പോയി, പലരും മിസ്രയീമിൽ, മോശം മിസ്രയീമിൽ പോയി, അരോബ്യ മിസ്രയീമിൽ പോയി. മിസ്രയീമിലോട്ടാണ് ഇറങ്ങിപ്പോകുന്നതല്ല അല്ലേ. മിസ്രയീം ഒരു നല്ല സ്ഥലമല്ല, ഇറങ്ങിപ്പോക്കിൻ്റെ സ്ഥലമാണ്. അവിടെ നിന്ന് തിരിച്ചു വരുന്നൊരു കാര്യമുണ്ട്, അതിനെക്കുറിച്ച് ഇങ്ങനെ അണിയറയിൽ ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം സഹായിച്ചു കഴിയുമ്പോൾ വലിയ ചരിത്രം ചെറുതാക്കിയിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ എന്നിട്ട് അവർ വന്നിട്ട് ഒരു സന്ധി സംഭാഷണത്തിന് വന്ന്, അതൊന്ന് വായിച്ചേ 12-ാം അധ്യായം. ആ ഇനി ഇന്ന് ശ്രദ്ധിച്ചോണം, നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ള ഒരു എൻ്റെ അടുക്കൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇതെങ്ങനെയാണ്? ഇത് കേൾക്കുമ്പോൾ നമ്മളെ ധാരണ റേഷ്യങ്കടെ ചുമട്ടിന് നിന്ന് ചാണ്ടിച്ചൻ പറഞ്ഞ പോലാണ്. നടന്ന ഒരു കഥ ഞാൻ പറയട്ടെ. ന്യൂയോർക്കിലൊരു പാസ്റ്ററുണ്ട്, തോമസ് കുട്ടി പാസ്റ്റർ. പുള്ളിക്ക് വളരെ ആവേശമായിരുന്നു. അസംബ്ലി സഭയിലൊരു പാസ്റ്ററാണ് പുള്ളി. പുള്ളി പറഞ്ഞതാ ഞങ്ങളുടെ ചർച്ച് വന്ന്, പുള്ളി ഒരിക്കൽ കലേ ചെന്ന് പ്രസംഗിച്ചു നാട്ടിൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ള ഒരു എൻ്റെ അടുക്കലും ഞാൻ ആശ്വസിപ്പിക്കാം. അവിടെ റേഷ്യൻ കടയുണ്ടായിരുന്നു. അവിടെ ചുമടെടുത്തുകൊണ്ടിരുന്ന മനുഷ്യന് പുള്ളിയുടെ പാസ്റ്ററുടെ കൂടെ വന്നിരിക്കുകയൊക്കെ ചെയ്തു. വൈകിട്ടായും വീട്ടിൽ വന്നു. അപ്പോൾ പുള്ളി ചുവിശേഷമൊക്കെ പറഞ്ഞു. എന്നാൽ ആട്ടെ പുള്ളി പറഞ്ഞു വിടാന്ന്, അങ്ങനെ പോകാനൊക്കെ കുഞ്ഞ്, കുഞ്ഞല്ലേ രാവിലെ അവിടെ നിന്ന് പറഞ്ഞു അധ്വാനിക്കുന്നതിന് ഭാരം ചുമക്കുന്നവരുള്ള വരുവി, എനിക്ക് കൂലി തരാൻ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെയൊക്കെ തെറ്റായ ഒരു പ്രവണതയാണ് വചനം മനസ്സിലാക്കാൻ. ഇസ്രയേൽ വന്ന റിക്വസ്റ്റ് ചെയ്ത ശലോമോൻ്റെ മകനോട് പറയാണ്, നിൻ്റെ അപ്പനായ ശലോമോൻ ഞങ്ങളുടെ മേൽ വെച്ച ഭാരത്തെ കുറച്ചു തരണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും വന്ന് കരഞ്ഞ കരച്ചിൽ ആരുടെ അടുക്കലാക്കുന്നു കരഞ്ഞത്? രഹോബെയാമിൻ്റെ അടുക്ക് വന്ന് കരഞ്ഞതാ. ഈ കരച്ചിലിന് ഒരു രാജാക്കന്മാരും ആൻസർ കൊടുത്തില്ല, യേശു ആൻസർ കൊടുക്കുന്ന. ഇസ്രയേൽ ശുശ്രൂഷിക്കുമ്പോൾ യേശു ദാവീദിൻ്റെ സന്തതിയായി വന്നിട്ട് പറഞ്ഞു, ശലോമോന് കഴിയാത്തത്, രഹോബെയാമിന് കഴിയാത്തത്, ഒരു ഇസ്രയേൽ രാജാക്കന്മാർക്കും കഴിയാത്തത് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞത് നമുക്കറിയാം. ഒരു രാജാക്കന്മാർക്കും കഴിയാഞ്ഞത് എന്ത് ചെയ്യും? ഒരു രാജാക്കന്മാർക്കും കഴിയാഞ്ഞത് ആർക്ക് കഴിഞ്ഞു? യേശുവിന് കഴിഞ്ഞു. നോക്കിക്കേ, യഹൂദ രാജാക്കന്മാർ രഹോബെയാം, അബിജാം, ആസ ഇങ്ങനെ പോകുന്ന ഇത്രയും സെദെക്കിയ വരെയുള്ള രാജാക്കന്മാരിൽ ആരും ആരുടെ ഭാരം കുറച്ചു കൊടുത്തില്ല? ഇസ്രയേലിൻ്റെ ഭാരം കുറച്ചു കൊടുത്തില്ല. ഇസ്രയേൽ ശാരീരികമായും മാനസികമായും റിലീജിയസായിട്ടും ആത്മീയമായിട്ടും അധപ്പതിച്ചു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശൗമേലിനോട് ദൈവം പറഞ്ഞതാ, എന്നെ അവർ തള്ളിയിരിക്കുന്നു. അപ്പോൾ ഇസ്രയേലിലെ രാജാക്കന്മാർ ആരായിരുന്നു? ഇസ്രയേലിനെ ദൈവം ഇസ്രയേലിന് രാജാക്കന്മാരെ കൊടുത്തത് അവരുടെ യുദ്ധങ്ങൾ ചെയ്യുവാനും ജനത്തിൻ്റെ ഭാരങ്ങളെ മാറ്റുവാനും. അപ്പോൾ ഇസ്രയേലിൽ നിന്ന് വരെ ഒരു രാജാവ് വന്നിട്ടുണ്ടോ? യഹൂദന്മാർക്ക് കിട്ടിയിട്ടില്ല. സോള് അഭിഷേകം നഷ്ടപ്പെടുത്തിയവൻ. ദാവീദ് മാത്രമേ ഉള്ളൂ യഹോവയുടെ ആലോചനയ്ക്കനുസരിച്ച് സൂക്ഷിച്ചത്, മറ്റ് ഒരൊറ്റ ഒരെണ്ണവും വന്നിട്ടില്ല. ഒറ്റ ആൾ പോലും എന്ത് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് ഒറ്റ ആൾക്കാർ പോലും വന്നിട്ടില്ല. ദാവീദ് മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്കറിയാം ദാവീദിൻ്റെ മകനായ ശലോമോൻ, ശലോമോൻ്റെ മകനായ രഹോബെയാം വന്നു. താഴോട്ട് നോക്കിയാൽ സെദെക്കിയ എന്ന് പറയുന്ന ആ മനുഷ്യനെ ബാബേലിലേക്ക് കൊണ്ടുപോയും കൂടെയായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം ശലോമോനെ ത്യജിച്ചത്? ഇന്നലെ നമ്മൾ രാത്രിയിലും കേട്ടു, ശലോമോൻ പറഞ്ഞു, ഞാൻ പണിയുന്ന ആലയത്തിൽ നിൻ്റെ കണ്ണും ചെവിയും ഉണ്ടായിരിക്കണം, നിനക്ക് ഇവിടെ നിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. നമ്മൾ ദൈവത്തോട് പറയും, കർത്താവ് നീ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണം, എൻ്റെ സഭയെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ പാസ്റ്ററെ അനുഗ്രഹിക്കണം എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥനയുടെ മറുപടി കിട്ടാത്തത് എന്താ? വ്യവസ്ഥ പ്രകാരം വചനത്തിൽ നിന്ന് വേണം പ്രാർത്ഥിക്കാൻ. ഞാൻ എനിക്കിത് വായിച്ച് പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു. കാരണം ഇന്ന് അങ്ങനെ ഒരു യെരൂശലേം ദേവാലയം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ യേശു കർത്താവായ യെരൂശലേമിൽ ഇരുന്നേന് രാജാവായിട്ട് എന്നാണ് ചിന്തകർ പറയുന്നത്. എന്നാൽ ദൈവത്തിനറിയാം അവർ ഇതൊക്കെ സംഭവിക്കുള്ളൂ. ആദിയിൽ തന്നെ അവസാനവും പുരാതന കാലത്ത് തന്നെ മേലാൽ സംഭവിക്കുന്നു അറിയുന്ന ആരാ? ദൈവമാണ്. അങ്ങനെ വന്നിരുന്നെങ്കിൽ പോലും ജാതികളായ നമുക്ക് രക്ഷ ഉണ്ടാകുകയില്ലെന്ന് ചിലർ പറയുന്നുണ്ട്. അങ്ങനെയല്ല, ശലോമോൻ്റെ കാലത്ത് ശലോമോൻ 14-ാമത്തെ റിക്വസ്റ്റ് പോലെ വരും. 14 അതിൽ കൂടുതൽ എൻ്റെ ഒരുപാട് വഴികളുമുണ്ട്, ഒരുപാട് എന്തായാലും ബ്രാഞ്ചസും ഉണ്ട്. ജാതികൾ നിന്നെ, ഇസ്രയേൽ അല്ലാത്ത ജാതികൾ പോലും നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പ്രാർത്ഥന കേൾക്കണം. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇന്നലെ ഞാൻ പറഞ്ഞു, ഒരു കാമ്പസ് മേടിച്ചുകൊണ്ട് വന്നിട്ട് നോർത്തിലോട്ട് നോക്കി, യെരൂശലേമിലേക്ക് നോക്കി, എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടുമായിരുന്നു. അത്രമാത്രം ദൈവസാന്നിധ്യമുള്ളൊരു സ്ഥലമായിരുന്നു. എന്നാൽ ഇന്ന് ഭൂലോകത്തിൽ ഒരു യഹൂദന്മാർക്ക് ദേവാലയമില്ല, ആ ദേവാലയം മാറ്റപ്പെട്ടു പോയി. യേശു പറഞ്ഞു, ഞാനാണ്, എൻ്റെ ശരീരമാണ് ഈ ദേവാലയം, ഇതിനെ പൊളിപ്പീൻ, മൂന്നാം ദിവസം കൊണ്ട് ഇത് വീണ്ടും ഞാൻ പണിയുമെന്ന് പറഞ്ഞു. അങ്ങനെ പണിഞ്ഞൊരാലയം നമുക്കുണ്ട്. അതുകൊണ്ടാണ് യേശുവിനെ മാത്രമേ ഇപ്പം നോക്കാനൊക്കുള്ളൂ. ലോകത്ത് നോക്കാനായിട്ട് നിങ്ങൾക്കൊരു നല്ല പാസ്റ്റർ കാണുകയില്ല, ഒരു സഭ കാണുകയില്ല. പക്ഷെ പാസ്റ്റർമാരില്ലാതൊക്കെയല്ലോ, ഞങ്ങളൊക്കെ ബലഹീനരാണ്, ഞങ്ങൾക്കൊക്കെ കുറവുകളുള്ളവരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുവാനായി പോകുന്നത് യേശുവാണ്. യേശുവിനെ നോക്കണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശു പറഞ്ഞത്. രഹബയാവിൻ്റെ അടുക്കൽ വന്നിട്ട് ആൾക്കാർ കരയുമ്പോൾ നമുക്കറിയാം, രഹബയാം പറയുന്നുണ്ട് എന്ത് പറയുന്നുണ്ട്? അദ്ദേഹം പറയുന്നുണ്ട്, മൂന്ന് ദിവസത്തെ അവധി തരാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അന്ന് വായിച്ച് റോയി 4 മുതൽ വായിച്ച്, രഹബയാമിനോട് എൻ്റെ ചെറുവിൽ എൻ്റെ അപ്പൻ്റെ ശലോമോൻ്റെ അരയുടെ വണ്ണമുണ്ട്. ആരുടെ? രഹബയാമിൻ്റെ ചെറുവിരണം. ഇത് ഇനി ഒരു കാര്യം ഇനി ഇപ്പം പഠിക്കാൻ പോകുന്നത് ആത്മീയമല്ല, ചില ഈ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നവർ, എസ്കറ്റോളജിക്ക് തന്നെ ധർമ്മശാസ്ത്രമുണ്ട്. ധർമ്മശാസ്ത്രം, എത്തിക്സ്, എല്ലാവർക്കും എത്തിക്സ് പഠിച്ചു, എത്തിക്സ് പഠിച്ചിട്ടുള്ളവരുണ്ട്. ധർമ്മശാസ്ത്രം, നമ്മളൊരു എത്തിക്സ് ഉള്ള മനുഷ്യന് എത്തിക്സ് പാലിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയും പ്രമാണവും. ഇനി അതിനെക്കുറിച്ച് പിന്നെ ഒരു ദിവസം പഠിക്കുക. എന്നാൽ ഇവിടെ വന്നപ്പോൾ കരയുന്ന ജനം വന്നപ്പോൾ നമുക്കറിയാം, ചില നാട്ടിലുള്ളവരോട് വന്നിട്ട് ആശുപത്രി പോകാനാ കാശില്ല, വിശക്കുന്ന കാശില്ല. എന്നാൽ മോനെ പോയിട്ടോ, ഞാൻ 3 ദിവസം ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചിട്ട് വിവരം പറയാം. എങ്ങനെയുണ്ട്? പറ്റുന്ന കാര്യമാണോ? നിങ്ങൾ തന്നെ ചിന്തിച്ചേ. അപ്പോൾ ഇവിടെ വന്ന് ഇവൻ 3 ദിവസം പോയി ആദ്യ വൃദ്ധന്മാരോട് ചോദിച്ചു. അവൻ പറഞ്ഞു, നിൻ്റെ അപ്പനായ ശലോമോൻ ധാരാളിയായിരുന്നു, അയാളെ ഒരുപാട് ടാക്സ് പിരിച്ചു, ഈ ജനത്തെ കൊണ്ട് കഷ്ടപ്പെടുത്തി, അവിടെ കടലിലേക്ക് വലിയൊരു നുഖം വെച്ച്, നീ അത് കുറച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. രഹബയാമിൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇസ്രയേൽ 2 മുറിയില്ലായിരുന്നു, ഈ 10 ഗോത്രം വിഗ്രഹാരാധനയിലേക്ക് പോവുകയില്ലായിരുന്നു. ഇനി വേറൊരു വിഷയം, നമ്മുടെ നല്ലൊരു സഭയാണിത്, ആശയത്തിൻ്റെ പുറത്ത് സഭ സ്പ്ലിറ്റായാൽ എത്ര വിശ്വാസികളുടെ വിശ്വാസത്തിൽ നിന്ന് പോകുമെന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ ശുശ്രൂഷിച്ചപ്പോൾ എബ്രായ ലേഖനത്തിന് എന്താ ജോൺ സാറേ, എന്താ പറഞ്ഞത്? വല്ല കയ്പുള്ള പേരും നിങ്ങളുടെ ഇടയിൽ മുളച്ചു വന്നെന്ന് പറഞ്ഞേ സാറേ. അനേകം ഡിഫാൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞ അശുദ്ധിയിലേക്കോ അല്ലേ. കൃപ മലയാളത്തിൽ എന്താ പറയുന്നത്? കൃപയിൽ നിന്ന് മാറിപ്പോ. അപ്പം നമ്മളൊരു പ്രശ്നമുണ്ടാക്കിയാൽ എന്താ സംഭവിക്കുന്നത്? അയ്യോ, കൃപയിൽ നിന്ന് പോവും. ഇവിടെ ഞാനും ആരാന്നറിയാമോ, ബെനറ്റും കൂടെ ഒരു പ്രയാസം ഉണ്ടായിരിക്കട്ടെ. അയ്യോ, ഇവരൊന്നിച്ച് സ്റ്റേജിൽ നിൽക്കുമ്പോൾ എന്തൊരു കാര്യമാണ്, ഇവരിങ്ങനെ പ്രയാസമുണ്ട്. അപ്പം സാധാരണ പാവം വിശ്വാസം എന്ത് ചെയ്യുന്നു, അയ്യോടോ ഇതൊക്കെയാണ് ആത്മീയരുടെ. അപ്പോൾ ഒരു എപ്പോഴും മനസ്സിലാക്കണം, നമുക്ക് ജഡത്തിൽ വസിക്കുന്നവരാ, എന്നാൽ നമ്മൾ സ്പിരിച്വൽ ബോഡിയിലൂടെ സ്പിരിച്വൽ ബോഡിയിൽ ആക്ട് ചെയ്യേണ്ടത് ജഡത്തിൻ്റെ ഇതാ ജഡത്തിൽ വസിക്കുന്ന നമ്മുടെ ആക്ട് ഒക്കില്ല. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ജഡപ്രകാരം പോരാടുന്നില്ല, എൻ്റെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയമല്ല. അപ്പം നമ്മളിപ്പോഴും ദേഷ്യം, കോപം, ഈർച്ച എനിക്ക് വരും, നിങ്ങൾക്ക് വരികയല്ല. കാര്യം ഐപാസിലെ വിശ്വാസികളെല്ലാം നല്ല വിശ്വാസികളാണ്, എനിക്ക് വരും. ചില ദിവസം ഞാൻ മിണ്ടുകയല്ലോ, വീട്ടിലാണെങ്കിൽ പറയും ഈർച്ച വരും, ചിലപ്പോൾ ഈർച്ച വരും. പിള്ളേരോടാണെങ്കിലും ഇതിലാണ്, ഞാനിപ്പം മോളോട് പറഞ്ഞു ഞാൻ ഇച്ചിരി പ്രാർത്ഥിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ അറിയാം. കാര്യം നമ്മൾ പെട്ടെന്ന് കയറി പ്രതികരിക്കും. കാര്യം അങ്ങാടി തോറ്റ എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ്, എൻ്റെ അമ്മ പഠിപ്പിച്ചു. മോനെ, അങ്ങാടി തോറ്റാൽ അമ്മയോട് അടുക്ക വന്ന് മെനയുണ്ടാക്കരുതെന്ന്. എന്ന് വെച്ചാൽ ചില പിള്ളേർ കളിക്കാൻ പോകും ഫീൽഡിൽ, അവർ കളിക്കുമ്പം പന്ത് കളിക്കുമ്പം തോറ്റുപോകും. ഞങ്ങളുടെ ഫിബി ഫുട്ബോളിന് കിട്ടി, ഫില്ലിനും കിട്ടി, അതിൻ്റെ കെയർ ഓഫിൽ. ഫിൽ ഒരു ദിവസം ഈ പണങ്ങി വന്നു, കാര്യം എല്ലാവരും എൻ്റെ കാലിൻ്റെ ഇടയിൽ നിന്ന് ബോള് തട്ടിക്കൊണ്ട് പോകുന്നത്. പുള്ളിയുടെ കാലിൻ്റെ കീഴിൽ എപ്പോഴും എന്തുണ്ടായിരിക്കണം? ഞങ്ങൾ പല പ്രാവശ്യം മോനെ അത് ഷെയർ ചെയ്യണം, ഇതാ ബോള് കളി, നോ ആ ഒറ്റ ഇതേ ഉള്ളൂ. അത് പിന്നെ നമ്മുടെ നാട്ടിലെ നമ്പൂരിയുടെ കഥ പോലെയേ ഉള്ളൂ. നമ്പൂരിയെ കഥ കാണിക്കാനായി പന്ത് കളി കാണിക്കാനായിട്ട് കൊണ്ടുപോയി. നമ്പൂരിയുടെ അവസാനം ചോദിച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. നിങ്ങൾ എന്ത് മണ്ടത്, ഒറ്റ ബോളിൻ്റെ പുറകെ യുവമാരല്ല ഓടുന്നില്ല, 5-6 എണ്ണം മേടിച്ചേ കൊടുക്ക്. മനസ്സിലായില്ലേ? ഷെയർ ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. ഷെയർ ചെയ്യാനായിട്ട് കഴിയാതെ വന്നാൽ എന്തുണ്ടാവും? പ്രയാസമായിട്ട് വരും. പറ മനസ്സിലായോ? അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം ദേഷ്യം വരും, കോപം വരും, ഈർച്ച വരും. പക്ഷേ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, ദൈവകൃപയിൽ അതിനെ സബ്ഡ്യൂട്ട് ചെയ്യണം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം അത് ദൈവം നമുക്ക് തരും. പ്രത്യേകിച്ച് ശുശ്രൂഷയിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ കോപം, ഈർച്ച, ദേഷ്യമൊക്കെ ഞങ്ങൾക്ക് വരും. ഞങ്ങൾ മനുഷ്യരല്ലേ? എന്നാൽ അത് വന്നാൽ നമ്മളൊരു സോറി പറയാനായിട്ട് നമ്മൾ സന്നദ്ധമാകണം. ചിലരുടെ ധാരണ ഈഗോ, പക്ഷെ അത് കടവും പാപവും അതായിട്ട് വരും. അതുകൊണ്ട് എത്ര പറഞ്ഞിട്ടും ഈ മനുഷ്യനെ റെക്കൺസിൽ ചെയ്യുവാനായിട്ട് തയ്യാറായില്ല. നിൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ ശലോമോൻ നിങ്ങളുടെ മേളിൽ വെച്ച മുഖം അവൻ്റെ അവൻ്റെ ആരുടെ ഒപ്പം വണ്ണമുണ്ട് എൻ്റെ വിരലെന്ന് വെച്ചാൽ ഞാൻ ഇതിലും കൂടുതൽ ഭാരം തരും. അതുകൊണ്ട് 10 ഗോത്രം മാറിയിട്ട് അവർ വിഗ്രഹാരാധനയിലേക്ക് പോയി. നോക്കിക്കേ, ജെറോബം ഇസ്രയേലിൻ്റെ 10 ട്രൈബുമായിട്ട് ഇവിടെ 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധനയ്ക്ക് പോകാതെ ഇവിടെ മാത്രം ദൈവകൃപയിലായി ഇവിടെ മുഴുവൻ പോയി. ഇപ്പം മനസ്സിലായോ? ഇസ്രയേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശലോമോൻ്റെ കാലം മുതൽ ദൈവത്തെ ആരാധിച്ചവരല്ല, അവർ വിഗ്രഹാരാധികളാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഈ രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ഓർത്തോണം, അവർ ദൈവമക്കളെ അല്ലേ, അല്ല 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 അല്ല. അതുകൊണ്ടാണ് പ്രവാചകനായ ഏലിയാവ് വന്നിട്ട് പറയുന്ന ബാലിൻ്റെ പ്രവാചകന്മാരെയൊക്കെ അവിടെ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. കുഞ്ഞുങ്ങളെ ഈ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നത് പോലെ സതി ശൈശവ വിവാഹമൊക്കെ ഉണ്ടായിരുന്നു. സതി എന്താണെന്നറിയാമോ? എന്താണെന്നറിയാമോ? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ചിതയ്ക്കകത്ത് ഭാര്യ ചാടണം. അത് തന്നെയാണ് റോയിത്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ചിതയ്ക്കകത്തോട്ട് ഭാര്യമാരെ കൊണ്ടുവന്ന പിക്ചർ നിങ്ങളൊന്ന് കാണണം. അത് ഏത് മിഷണറി വന്നപ്പോൾ അതിനെതിരായിരുന്നു നിന്നത്? വില്യംഗേരി. അദ്ദേഹമായിരുന്നു മിഷണറി ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു, ഈ പറയുന്ന രാജാവായിരുന്നു ദ കിങ്. അപ്പം ആ ഇതിൻ്റെ ഇടയിൽ ശ്രദ്ധയെ കൊണ്ടുവന്നു. അപ്പം അതിൻ്റെ ഒരു വില്യംഗേരിയുടെ പിക്ചർ എനിക്ക് കാണാൻ വയ്യ കാര്യം. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് സ്ട്രഗിൾ ചെയ്ത് അത്രയുള്ള ഹൃദയമൊന്നുമല്ലേ. ഞാൻ എനിക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു ഡോക്യുമെൻ്ററിയാണ്. നിങ്ങൾ അത് ആരോ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലെ ചില ആ ഭാഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന മിഷണറിമാർ ഫ്രീ ആയിട്ട് തരും. ഞാൻ പകുതി കണ്ടപ്പോൾ എണ്ണീറ്റ് പോയി. കാര്യം വില്യംഗേരിയുടെ വൈഫ് ഇന്ത്യ വന്ന് കഴിക്കാനില്ല, കുഞ്ഞുങ്ങൾ മരിച്ച്, സ്വന്തം കൈകൊണ്ട് തൻ്റെ മക്കളെ അവിടെ കുഴിച്ചിരുന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പ്രയാസമായി. ഇത് കണ്ട് ഭാര്യ ഭ്രാന്തിയായി. എന്നിട്ടും പുള്ളി നിന്നിട്ട് പുള്ളി എന്താ ചെയ്തത് പറ, ഒന്ന് പറ സൗകര്യങ്ങളെ. ആ നമ്മളിപ്പോൾ ഇത് ഇത് ഈസിയായിട്ട് കൊണ്ടുപോവാം. നമുക്ക് കാപ്പി കിട്ടിയില്ലേ പിണങ്ങിപ്പോവും. ഇംഗ്ലണ്ടിൽ നിന്ന് കപ്പൽ കയറി വന്ന് കുഞ്ഞുങ്ങളെ സ്വന്തം കൈകൊണ്ട് കുഴിച്ചിട്ട് മാനസിക രോഗിയ ഭാര്യയെ ഒരു റൂമിൻ്റെ അകത്ത് അടച്ചിട്ടുകൊണ്ടോ വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് പറയുന്ന ആ മഹാനെ ഓർക്കുമ്പോൾ ഞാൻ ഒരു കർത്താവ് ഇനി ഞാൻ എനിക്ക് ഇത് കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയി. എന്നെ ഞാനിത് വന്നടയ്ക്കുന്നു കാണാനായിട്ട് ഒരാളെ ഒരു വീട്ടിൽ ഇങ്ങനെ ഇട്ടിരുന്നു. ഞാൻ അയക്കനോ എനിക്ക് ഒട്ടുമൊക്കെ. നിങ്ങൾ കണ്ടാൽ അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സിക്ക് ടയർഡ് ഒരാഴ്ചയായിപ്പോവും. എങ്കിലും ആ മനുഷ്യൻ അവസാനം തൻ്റെ ഉണ്ടായിരുന്ന കത്രിക കൊണ്ട് കടയിൽ കൊണ്ട് കൊടുത്തിട്ടാണ് ബ്രെഡ് മേടിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങൾ, തീ കത്തിപ്പോകുന്നുണ്ട് പ്രസലേ, വീട് സോറി വീട് തീ കത്തിപ്പോകുന്നുണ്ട്. ഇത്രയുമെല്ലാം സഹിച്ചാണ് ഇന്ത്യയിൽ വന്നത്. സിറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ പോയി എല്ലാവരെയൊക്കെ പഠിച്ചിട്ടൊക്കെ വരും. ആ ദേശത്തോട്ട് പോലും എനിക്ക് പോകണ്ട. ഇത് ഓർക്കുമ്പം അതിനെ ഓർപ്പിക്കത്തക്ക ഒരിടയ്ക്കാണ് നമുക്കറിയാം ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന മിസ്സണറിമാർ മരിച്ചത്. അത് പോകട്ടെ, അത്ര ത്യാഗം സഹിച്ചതാണ്. പ്രൈസ് ലോർഡ്. ഞാൻ എനിക്കത് പറയാൻ തന്നെ ഭയമുണ്ട്. എൻ്റെ ആ നല്ല നിങ്ങളുടെ മൂടിനെ ഞാൻ ആരാധിക്കാമെന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നില്ല. ആരും വില്യംഗേറിയുടെ പിക്ചർ കണ്ടാൽ നിങ്ങൾ ഒരാഴ്ചയിലും കുത്തിയിരുന്ന് കരയുമെന്നുള്ള ഗ്യാരണ്ടിയിടാം. മനസ്സിലായില്ലേ? അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി എന്തിനാ ഇന്ത്യക്കാരനെ വചനം പഠിപ്പിക്കാൻ വന്നത്? അതുകൊണ്ടൊക്കെ അല്ലേ ഞാൻ വചനം പഠിച്ചത്. പ്രൈസ് ലോർഡ്. മറന്നു പോകല്ലേ. എന്നാൽ ഇദ്ദേഹം ഒരു 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 എന്താ പറഞ്ഞത്, എൻ്റെ അപ്പൻ വെച്ച മുഖത്തെ ഞാൻ കുറച്ച് തരാമെന്ന് പറഞ്ഞ് ഒന്ന് നിരന്നിരുന്നെങ്കിൽ ഇസ്രയേൽ ഒരിക്കലും 2-10 മാറുകയില്ലായിരുന്നു. മാത്രമല്ല 10 ഗോത്രത്തിലെ 1000 ആൾക്കാരെ വിഗ്രഹാരാധികളാക്കി മാറ്റിക്കളഞ്ഞു. നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ദൈവത്തോട് പറയണം. അതാണ് പറയുന്നത്, എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമാണോ ഞാൻ ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമല്ല ഒരു കാര്യം എടുക്കല്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ എടുക്കരുത്. ഞാൻ രാവിലെ എണ്ണീറ്റ് പ്രാർത്ഥിക്കുന്നത് എന്നാണെന്നറിയാമോ? കർത്താവ്, പരിശുദ്ധാത്മാവിനാൽ ഈ സഭയിലുള്ള കുഞ്ഞുട്ടിച്ച മുതൽ നമ്മുടെ ഐസക്ക മീന ഇങ്ങനെ നാല് കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ പേര് വരെ ഉള്ളവരെയും നിയന്ത്രിക്കപ്പെടണമെന്നാണ്. നമ്മളൊരു തീരുമാനമെടുത്ത് നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഒരാൾ പിണങ്ങിപ്പോയി, അവന് നിത്യത കിട്ടാതെ പോയാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിരീടത്തിന് മുത്തുണ്ടെന്ന് പറയാം, അവിടെ ഒരു കിഴുത്തയായിരിക്കും കാണുന്നതെന്ന് ഞാൻ പറയുന്നത്. കാര്യം അവർ ഒരാത്മാവിനെ നഷ്ടപ്പെടുത്തിയില്ലേ. അതുകൊണ്ട് ആത്മീയ കാര്യം വളരെ ശ്രദ്ധയായിരിക്കണം. എന്നാൽ ഇന്നത്തെ ആത്മീയതയെ കണ്ടുകൊണ്ട് നിങ്ങൾ മൂക്കത്ത് വിലറി വെക്കുമെങ്കിൽ, ശലോമോൻ ഒരു വലിയ രാജധാനി ഉണ്ടാക്കിയിട്ട് ഇത്രയും രാജാക്കന്മാർ അവിടെ ഭരിച്ചു, അവരാരും തന്നെ ദൈവ ഈ ഭാരം വഹിച്ചവരല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ദാവീദിൻ്റെ സിംഹാസനം നഷ്ടപ്പെട്ടിട്ടില്ല. അത് ദാവീദിൻ്റെ സിംഹാസനം യേശുവിൽ കൂടെ പുതിയ നിയമസഭയിൽ സ്ഥാപിതമായി, അത് സ്വർഗത്തിലുണ്ട്. അപ്പോൾ ആത്മീയരായ ഇന്നത്തെ സംഘടനകളുടെ ഇതൊക്കെ കണ്ട് നിങ്ങൾ ഭാരപ്പെടരുത്. പ്രൈസ് ലോർഡ്. അത് ദൈവം അവർക്ക് ഈ അവരുടെ പിതാക്കന്മാരെ വിളിച്ചു, ഇത് ദാവീദിനെ വിളിച്ചു, ദാവീദിൻ്റെ മകൻ ശലോമോൻ വന്നു, ലോകമെല്ലാം വെട്ടി പിടിച്ചെടുത്ത് ധനവും എല്ലാമായിട്ട് പുള്ളി എൻജോയ് ചെയ്തു. ആത്മീയതയോടെ ഒട്ടുമില്ലായിരുന്നു. ഇസ്രായേൽ രാജാക്കന്മാർക്ക് വളരെ അവർ ദാവീദിനെ ഓർത്ത് എന്നാണ് പറയുന്നത്, അവർ ഇല്ലാതെ പോയി. അതുപോലെ ഞാൻ പറയട്ടെ, നമ്മൾ ഒന്നും രണ്ടും മൂന്നും നാലും തലമുറ ഇവിടെയുണ്ട്. കർത്താവേ, ഈ ഏത് ദർശനത്തിന് വേണ്ടി എൻ്റെ പിതാക്കന്മാർ ഇറങ്ങിയോ അതിനുവേണ്ടി ഇറങ്ങണം. ഞാൻ ആലപ്പുഴ ജില്ലയിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ ജനിച്ചതാ. മാന്യമായി ജീവിക്കാൻ ബിസിനസ്സൊക്കെ ഉണ്ട്, സ്നാനപ്പെടുത്താൻ ഒരു പാസ്റ്റർമാർ വരികയില്ല. അങ്ങനെയുള്ളപ്പോൾ ആലപ്പുഴ വാടത്തോട്ടിൽ പോയാണ് സ്നാനപ്പെട്ടത്. സ്നാനപ്പെടുമ്പോൾ പട്ടിയെ വരെ തല്ലിക്കൊല്ലുകയും അവിടെ ചെന്ന് ബഹളം വരെ ഉണ്ടാക്കി. അതുപോലെ എൻ്റെ അമ്മ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക, അമ്മ പറഞ്ഞത് ഈ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്, ഇംഗ്ലീഷ് സ്കൂളിൽ. അവിടുന്ന് എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്ന് സ്നാനക്കടയെ കരയിച്ചു, അമ്മാച്ചന്മാരെല്ലാം കൂടെ താണ്ടറ ബന്ധുക്കോസുകാർ വെള്ളത്തിട്ട് മുക്കിക്കൊല്ലുന്നു. അങ്ങനെ ഇന്നത്തെ കൂട്ട് ജയം ജയമോ, നല്ലൊരു സ്നാനം കഴിഞ്ഞ് ആഹാരമോ ഒന്നുമല്ലായിരുന്നു, കൂവലും ബഹളവുമായിരുന്നു. പർപ്പസ്ലി കല്യാണത്തിന് പോയി മുഖ്യ സ്നാനം കൊടുത്ത് കാരണവരായിരിക്കുന്ന പുള്ളിയോട് കല്യാണത്തിന് മറിറങ്ങിപ്പോടാ, മത്ത് തിന്നാൻ പോയിട്ടുള്ള ബന്ധുക്കോസുകാരുടെ കൂടെ നീ പോകുന്ന പണ്ട് ഇറക്കി വിട്ട സമയങ്ങളുണ്ട്. നാട്ടിൽ നിൽക്കാൻ വയ്യാഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ മൈസൂറിൽ പോയി കൊടകെന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെ വളർന്നിട്ടുള്ളത്. ഇന്ന് ഓർക്കുന്നുണ്ട്, മംഗലാപുരത്ത് നിന്ന് സുല്യം കഴിഞ്ഞ് പിന്നെ കടമക്കൽ എസ്റ്റേറ്റായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ പോയതിൻ്റെ കാരണം നാട്ടിൽ നിർത്തുകയിലായിരുന്നു. അങ്ങനെ ത്യാഗം സഹിച്ച് വന്ന ഈ വിശ്വാസത്തിന് വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നിട്ട് നമ്മൾ ഒരു സംഘടനയിലെ മറ്റൊരു വോട്ട് പിടിച്ചോ മറ്റൊരുത്തരുടെ കാര്യം പിടിച്ചിട്ട് പോകേണ്ട കാര്യമില്ല. കാരണം ദൈവം നമ്മെ കൊണ്ടുവന്നിട്ടുണ്ട്. രഹബെയാമിനെ സംബന്ധിച്ചിടത്തോളം ഒടുവിൽ രണ്ട് ഗോത്രത്തിൻ്റെ അധിപനായി മാറി, 10 വിഗ്രഹാരാധനയിലേക്ക് പോയി. ഞാനിവിടെ നിർത്തുന്നതിന് മുമ്പ് പറയട്ടെ, എന്നാൽ ദൈവം വിശ്വസ്തനാ, ദാവീദിനോട് വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനാ. യേശു ക്രിസ്തു ദാവീദിൻ്റെ സന്തതിയായി വന്നിട്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇസ്രയേലെ കേൾക്ക, രഹോബെയാമിന് ചെയ്യുവാൻ കഴിയാഞ്ഞത്, ശലോമോന് ചെയ്യുവാൻ കഴിയാത്തത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങളൊരു ദൂത് കേൾക്ക്. നിങ്ങൾ അന്ന് കരഞ്ഞ്, നിങ്ങളുടെ പിതാക്കന്മാർ കരഞ്ഞു, അവരുടെ ഭാരം ആരും അഴിച്ചു മാറ്റിയില്ല, എന്നാൽ ഞാൻ അഴിച്ചു മാറ്റാമെന്നാണ് യേശു പറഞ്ഞത്. പ്രൈസ് ലോർഡ്. ഇപ്പോൾ എൻ്റെ ചരിത്രം മനസ്സിലായോ? പ്രൈസ് ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും നോക്കുവാനുള്ളത് ഭാരം ഇറക്കി വെക്കുവാനൊരു അത്താണി പാസ്റ്ററും സഭയൊന്നുമല്ല, അവരൊക്കെ സപ്പോർട്ടിങ് ഘടകങ്ങളാണ്. ഈ സഭ നിങ്ങളുടെ ആത്മീയ കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു സഭയാണ്, നല്ല സഹോദരങ്ങളാണ്, അറിവുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, ക്ഷമയുള്ളവരാണ്. അതുകൊണ്ടല്ലേ ഞാനിവിടെ നിൽക്കുന്നത്, ഇല്ലെങ്കിൽ അന്ന് ഞാനിവിടെ പോയതിനുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഭാരം ഹാലലുയ ഇറക്കി വെക്കുവാൻ കൊള്ളാമെന്ന ഒരു ദൈവദാസനാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനല്ല, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം യേശു കർത്താവാണ്. അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന നിങ്ങളുടെയും എൻ്റെയും ഭാരം ചുമക്കുന്നത് ടാക്സിനാലോ ജീവിതഭാരത്താലോ അതുപോലെയുള്ള എന്തെങ്കിലും യോക്ക് നുഖമോ നിങ്ങളുടെ പെടലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും ഞാൻ പറയട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ആത്മീയ ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും ആത്മാവിനും നിങ്ങൾ ബന്ധിക്കപ്പെട്ട ഏതവസ്ഥയുണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം യേശു പറയുന്നു, ഞാൻ നിന്നെ സ്വാതന്ത്ര്യം വരുത്താം. വേദപുസ്തകത്തിൽ ഇങ്ങനെയുണ്ട്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ ഞാൻ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. ഇന്ന് പകൽക്കാലം നിങ്ങളെ മതിക്കുന്ന ഒരു പക്ഷെങ്കിൽ പാപ സ്വഭാവമായിരിക്കാം, പാപചിന്തകളായിരിക്കാം, മറ്റ് പല കാര്യങ്ങളായിരിക്കാം, സന്തോഷമില്ലായ്മയായിരിക്കാം, ജീവിതത്തെ റെസ്റ്റില്ലായ്മയായിരിക്കാം, ഹെവി ആയിട്ടുള്ള ടാക്സിങ്, ഇവിടുത്തെ ഈ ഭരണം നമുക്ക് വിധേയപ്പെട്ട് പോകേണ്ടതുകൊണ്ട് ഈ ജോലിയുടെ ബദ്ധപ്പാടായിരിക്കാം, എന്ത് കുണ്ടാമണ്ടിയാണെങ്കിലും ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യേശു നമ്മെ സൗഖ്യമാക്കുന്നവനാണ്. രഹബയാമല്ല, പ്രൈസലോ ശലോമോനല്ല, ഹാലലു ദാവീദുമല്ല, പ്രൈസലോ ഹാലലുയ. നസ്രത്തുകാരനായ യേശു വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്രൻ വിളിച്ചു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, പ്രൈസലോ. ആമീൻ. ഏതെങ്കിലും വിഷയത്തിൽ ഹാലലുയ. ഇന്ന് പകൽക്കാലം, ഇത് സൺഡേ സ്കൂളാണ് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയട്ടെ, തീർത്തു പറയട്ടെ, ഈ നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു റിലീവ് കിട്ടുന്നത് യേശുവിൽ കൂടെ മാത്രമേ ഉള്ളൂ. ജീസസ് ജീസസ് ജീസസ്. ദാവീദ് പുത്രൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദോസ് ഹു ആർ ഹെവി ലേഡൻ, പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ചുമക്കാൻ വയ്യാത്ത ഭാരമാണ് നിങ്ങൾക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയങ്ങളാണെങ്കിലും. ആമീൻ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ 22-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത്, പ്രൈസ് ദി ലോർഡ്, ആരോടും പറയാൻ കഴിയാതെ വന്ന് പേപ്പറിലെഴുതി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങളാണ്, എന്നാൽ എൻ്റെ ഭാരങ്ങളെല്ലാം ചുമക്കുന്നൊരു കർത്താവ് എനിക്കുണ്ട്. എനിക്ക് നന്നായി പറയാൻ സാധിക്കും, നിങ്ങൾക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഒരു മിനിറ്റ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രാർത്ഥിപ്പാൻ നമുക്ക് മനസ്സുണ്ടോ? എത്ര നാൾ ഈ ഭാരവുമായിട്ട് പോകും? അറിയപ്പെടാത്ത രോഗങ്ങളും നമുക്കുണ്ടാകാവുന്ന ഈ ഒരുപാട് ക്യാൻസറസ്, അതുപോലെ പല രോഗങ്ങളൊക്കെ, ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ മനുഷ്യൻ്റെ ഭാരവും അതുപോലെ തന്നെ പ്രശ്നങ്ങളും വഹിക്കുവാൻ വയ്യാത്ത വിഷയങ്ങളുമായിക്കൊണ്ട് നടക്കണ്ട. ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, കർത്താവേ, ആ ദൈവദാസൻ പറഞ്ഞു, രഹബയാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞിട്ട് അവൻ ഭാരം ചുമന്നില്ല, കൂട്ടിയതേ ഉള്ളൂ. എന്നാൽ യേശു ഭാരങ്ങളെ ചുമക്കുന്നവനാണെങ്കിൽ, എൻ്റെ ഭാരത്തെ ഒന്ന് നിൻ്റെ മേലും ഞാൻ ഇട്ടുകൊള്ളുക. എന്താ? കാസ്റ്റ് യുവർ ബേർഡൻ അപ്പോൾ The Lord, He will sustain you. Praise the Lord. നമ്മുടെ ഭാരം ഇറക്കി വെക്കാൻ പോവാം. അപ്പൊ ഇന്ന് ഈ സൺഡേ സ്കൂൾ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളെല്ലാം എന്തോ ആയിട്ടാ പോകുന്നത്? ഭാരം ഒഴിഞ്ഞു വരാം. പറഞ്ഞ അടുത്തിരുന്നു, ഞാൻ ഭാരം ഒഴിഞ്ഞു വരാനായിട്ട് പോകുന്നു. സഹോദരന് താല്പര്യമുണ്ടോ ജോയിൽ? പ്രൈസ് ദി ലോർഡ്. ഐ ആം ഫ്രീ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ ഭാരമുള്ളവനായി, ഭാരമില്ലാത്തവനായിട്ട് ഇറങ്ങിപ്പോകാൻ പോവാ. നിങ്ങൾക്ക് ഒക്കുമോ? പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ പറഞ്ഞേ ആദർന്ന് പറഞ്ഞു. നമ്മൾ നാണം കണ്ട കാര്യം, ദൈവസന്നിധിയായി ഇത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പി എൻ ജോൺ സാറ് പ്രാർത്ഥിക്കാൻ പോവാണ് ആരാധനയ്ക്ക് വേണ്ടി. അപ്പോൾ തന്നെ ഗാന ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് കാര്യങ്ങൾ ചെയ്യുവാൻ. അതിനു മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആമീൻ. ഞാൻ എൻ്റെ ഭാരം ഒഴിഞ്ഞു പോകാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ഭാരം ഒഴിഞ്ഞു പോകാനായിട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളൊക്കെ എനിക്ക് ഒഴിവ് വേണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വഹിക്കാൻ കഴിയാത്തതിൽ നിന്ന് ഞാൻ ഒഴിവ് പ്രാപിക്കാൻ പോവുക. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.